بسم الله الرحمن الرحيم وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي قاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا
بسم الله الرحمن الرحيم الحمد لله الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ സാഹിബുൽ ജന്നത്തെ രണ്ട് തോട്ടത്തിൻ്റെ വക്താവിൻ്റെ സംഭവമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകി, ആ സമ്പത്തിനാൽ പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ. സമ്പത്ത് നൽകാതെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. പക്ഷെ ഈമാനും ഹിദായത്തും അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ നൽകുള്ളൂ. അപ്പോൾ അല്ലാഹു വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും അല്ലാഹു സമ്പത്ത് നൽകും, ദുനിയാവ് നൽകും. പക്ഷെ ആഖിറവും ദീനും ഹിദായത്തും അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നൽകുള്ളൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകി പരീക്ഷിച്ച ഒരു മനുഷ്യൻ. സമ്പത്തില്ലാതെ അല്ലാഹു ദീനും ഹിദായത്ത് നൽകി അല്ലാഹു ആദരിച്ച ഒരു മനുഷ്യൻ, അവരുടെ സംഭവമാണ് ഈ സാഹിബുൽ ജന്നത്തിൻ്റെ ഈ പിന്നെ വിഷയത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു وَدَخَلَ جَنَّتَهُ وَهُوَ ظَالِمٌ لِنَفْسِهِ قَالَ مَا أَظُنُّ أَن تَبِيدَ هَذِهِ أَبَدًا. സമ്പത്ത് നൽകപ്പെട്ട ആ വിശ്വാസി സ്വന്തത്തോട് തന്നെ ദുൽമ് ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞത് മാ അബുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ തോട്ടം ഒരിക്കലും നശിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല എന്നാണ്. പിന്നെ അയാളുടെ സംസാരം ഇവിടെ തുടരുകയാണ്. വമാ അബുന്നു സഅത ഖായിമതൻ വലഇ റുദിത്തു ഇലാ റബ്ബി, لأجدن خيرا منها منقلبا. قال له صاحبه وهو يحاوره: أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. തോട്ടത്തിൽ പ്രവേശിച്ച് തൻ്റെ തോട്ടം, അതിൻ്റെ പ്രൗഢി, അതിലുടങ്ങിയ സമ്പത്ത്, അതേപോലെ അതൊരുക്കിയ ആ പിന്നെ രീതി, രണ്ട് തോട്ടങ്ങൾ, അത് മുന്തിരിയുടേത്, ഈത്തപ്പനകൾ കൊണ്ട് ആ മുന്തിരി തോട്ടങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്. ആ രണ്ട് തോട്ടങ്ങൾക്കുമിടയിൽ മറ്റു കൃഷി തോപ്പുകൾ, അവക്കിടയിലൂടെ ആറുകൾ, നദികൾ ഒഴുകുന്നു. വളരെ ഗംഭീരമായിട്ടാണ് തൻ്റെ തോട്ടം അയാൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ തോട്ടത്തിലേക്ക് അയാൾ പ്രവേശിച്ചു. എന്നിട്ട് അയാൾ പറയാണ്, ഈ തോട്ടം ഒരിക്കലും നശിക്കും, ഇതിന് നാശം വരും എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല എന്ന് പിന്നെ തുടരുകയാണ്. വമ അബുന്നു ഞാൻ വിചാരിക്കുന്നില്ല. വാവാത്തിൻ്റെത് വമ അബുൻ ഞാൻ വിചാരിക്കുന്നുമില്ല. അന്ത്യനാൾ, അന്ത്യനാൾ ഖായിമതൻ നിലവിൽ വരുമെന്ന്, അന്ത്യനാൾ നിലവിൽ വരുമെന്ന്, സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പൊ തന്റെ തോട്ടത്തിന് ശാശ്വതത്വം ഉണ്ടാകുന്ന അയാളുടെ ഗർവാണ്, അഹങ്കാരാണ്. അന്ത്യനാൾ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അതും അയാൾ അന്ത്യനാളിനെ അയാൾ കളവാക്കി. എന്നിട്ട് അയാൾ പറയണ, വല ഈ റുദിത്തു ഇലാ റബ്ബി, വല ഈ റുദിത്, അവിടെ വാവ് ലാമ് പിന്നെ ഇൻ, ഇൻ ഷർത്തിയാണ്, ലാമ് തോക്കിയതിനു വേണ്ടി ഖസമിന്റെ ലാമ്, കസമിനെ അറിയിക്കാൻ, വല ഇൻ വാവ് ഇസ്തീനാഫിന്റെ വാവ്. അപ്പൊ എന്താ വല ഇൻ റുദിത്തു, ഞാൻ മടക്കപ്പെട്ടു, റുദിത്തു എന്നാൽ ഞാൻ മടക്കപ്പെട്ടു. അപ്പൊ വല ഇ റുദിത്, ഞാൻ മടക്കപ്പെടുകയാണെങ്കിൽ, ഈ ലാമ് തോക്കിയതിന്റെ ആശയത്തിനാണ്, വല്ലാഹി ലഇൻ എന്നാണ്. അപ്പൊ വല ഈ റുദിത്, ഞാൻ മടക്കപ്പെടുകയാണെങ്കിൽ, ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക്, എന്റെ റബ്ബിലേക്ക്, ലഅജിദന്ന ഇവിടെയും ലാമ് തോക്കിയതിന് വേണ്ടിയിട്ടാണ്, ശക്തിപ്പെടുത്താൻ. അവിടെ വല്ലാഹി ലഅജിദന്ന എന്നുള്ള അർത്ഥത്തിൽ, അജിദന്ന, അജിദ് പറഞ്ഞാൽ ഞാൻ കാണും, കണ്ടെത്തും, അജിതന്ന ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ല അജിതന്ന, അവിടെ ലാമ് പിന്നെ അജിതു, ഞാൻ കണ്ടെത്തും, നൂന് അത് തോക്കിയതിൻ്റെയാണ്, തോക്കിയതിൻ്റെ സഖീലത്തിൻ്റെ നൂന്. അപ്പോൾ അത് ഇതും ഈ ലാമും ഈ നൂനും ഈ തോക്കിയതിൻ്റെ ലാമും ഒക്കെ ആശയത്തെ ശക്തിപ്പെടുത്താനാണ്. ല അജിതന്ന ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഖൈറൻ മിൻഹ, ഖൈറൻ മിൻഹ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അഫ്ദലായത്, ഉത്തമമായത്. ഖൈർ എന്ന് പറഞ്ഞാല് അഖിയർ, ഇസ്മുത്ത് അഫ്ദലിന്റെ സീഗയാണ്. പക്ഷേ ഈ പിന്നെ ഈ ഖൈർ ഷെറർ എന്നുള്ളതിൽ ഖൈർ മാത്രം പ്രയോഗിച്ചാൽ തന്നെ അതിനെന്താണ്, ഇസ്മുത്ത് അഫ്ദലിന്റെ മാനാണ്, ഏറ്റവും ഉത്തമമായത് എന്നതിന്റെ അർത്ഥം, ഏറ്റവും ഉത്തമമായത്. ലാജിതന്ന ഖൈറ മിൻഹ, ഈ തോട്ടത്തിനേക്കാൾ ഏറ്റവും ഉത്തമമായത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. മുൻഖലബ, എന്താ പിന്നെ, ലാജിതന്ന ഖൈറ മിൻഹ മുൻഖലബ. മുൻഖലബ് എന്ന് പറഞ്ഞാൽ മടങ്ങി, മടക്ക സ്ഥാനം, മടങ്ങി ചെല്ലുന്ന സ്ഥാനം, മടങ്ങി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ മടക്കം. ഈ തോട്ടത്തിനേക്കാൾ ഉത്തമമായ മടക്കം അല്ലെങ്കിൽ മടക്ക സ്ഥാനം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോ ആ കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സ്വത്തിൽ പ്രവേശിച്ച് ആ സ്വത്തിൽ ആളായി, അയാൾ പറയുന്നു വമ അദുന്നു സാഅത ഖായിമതൻ, അന്ത്യനാൾ നിലവിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നുമില്ല. വാവാത്തിക്കണ്ടത് വലയിൽ റുതി, ഇനി സങ്കല്പിക്കുക, സങ്കല്പിക്കുക അന്ത്യനാൾ നിലവിൽ വന്നു, മരണം സംഭവിച്ചു, എനിക്ക് പുനർജന്മമുണ്ടായി, എന്നിട്ട് ഞാൻ വലയിൽ റുതി ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടുവെങ്കിൽ പ്രശ്നമല്ല, പ്രശ്നമല്ല. എന്താ അല്ല, അജിതൻ ഖൈറ മിൻഹ മുൻഖലബ, ഇതിനേക്കാൾ, ഈ തോട്ടത്തേക്കാൾ നല്ല മടക്കസ്ഥാനം ഞാൻ അവിടെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അയാൾ പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ, പിന്നെ മനുഷ്യന്റെ തലയിൽ അഹങ്കാരം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ എനിക്ക് ബ്രേക്കും വെല്ലും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വേണ്ട, അയാളുടെ അവകാശവാദമാണ് അല്ല അജിതന്നതാണ്, ഉറപ്പിച്ചും തടപ്പിച്ചും പറയാണ്. ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പര അവിടെ എടുത്തുവെച്ചത് എടുക്കാൻ പോകുന്ന രീതിയിലാണ് മുപ്പര വർത്താനം. ഇതിനേക്കാൾ ഉത്തമമായ മടക്ക സ്ഥാനം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ചങ്ങായി വലൈ റുദിത്തു ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ മടക്കപ്പെട്ടുവെങ്കിൽ, എന്നാ മരിച്ച് അന്ത്യനാൾ സംഭവിച്ച് മരിച്ച് റബ്ബിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ റബ്ബി എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ അവിശ്വാസികൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്ന തെളിവാണത്. അവർ ഉലൂഹിയത്തിലാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. റുബൂബിയത്ത് അവര് അംഗീകരിക്കാറുണ്ട്, അള്ളാഹുവിന്റെ റുബൂബിയത്തിന് അംഗീകരിക്കാറുണ്ട്. റബ്ബാണ് സൃഷ്ടാവ്, റബ്ബാണ് ഖാലിഖ് എന്നുള്ള വിശ്വാസം അവിശ്വാസികളിൽ പലർക്കും ഉണ്ട്. അപ്പൊ ഈ ചങ്ങായിക്കും ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വലൈ റുദിത്തു ഇലാ റബ്ബി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാണ് റബ്ബ്, അവരിലേക്ക് ഞാൻ മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ ലഅജിദന്ന ഖൈറ മിൻഹ മുൻഖലബ. പിന്നെ അയാളിവിടെ ഇത് പിന്നെ യഥാർത്ഥ വിശ്വാസം റബ്ബിൽ ഉണ്ടായിട്ട് പറയല്ലത്, യഥാർത്ഥ വിശ്വാസം ഉണ്ടായിട്ട് പറയല്ല, പിന്നെയോ വലൈ റുദി തുലാ റബ്ബി, അതിനെ നിഷേധിച്ചിട്ട് ഇനി മടക്കപ്പെട്ടാൽ തന്നെ റബ്ബിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അവിടെ മോശക്കാരനാവൂല എന്നാണ് മൂപ്പര് എന്ത് ചെയ്യണത് പറയുന്നത്. അപ്പോ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുതുഫതിൻ സുമ്മ സവ്വാക റജുല. ഖാല ലഹു, ഈ അവിശ്വാസിയോട് പറഞ്ഞു, ഖാല ലഹു അവിശ്വാസിനോട് പറഞ്ഞു, സാഹിബുഹ അവന്റെ കൂട്ടുകാരൻ, അവന്റെ കൂട്ടുകാരൻ അവനോട് പറഞ്ഞു, ഖാല ലഹു സാഹിബു വഹുവ യുഹാവിറുഹു, ഹുവ അവൻ, യുഹാവിറുഹു അവൻ മുഅ്മിനാണ്, മുഅ്മിനാണ് ഹുവ അവൻ അഥവാ മുഅ്മിൻ, യുഹാവിറുഹു കൂട്ടുകാരനായ അവിശ്വാസിയോട് വാഗ്വാദം നടത്തിക്കൊണ്ട്, ഹാവറ യുഹാവിറ എന്നാ സംവാദം നടത്താൻ, ഹാവറ സംവാദം നടത്തി യുഹാവിറ സംവാദം നടത്തുന്നു. ഹുവ യുഹാവിറുഹു അവൻ അവനോട്, വിശ്വാസി അവിശ്വാസിയോട് സംവാദം നടത്തുന്നു. വാവ് വാവുൽ ഹാൽ, അപ്പൊ ഇങ്ങനെ വഹുവ യുഹാവിറുഹു അവൻ വിശ്വാസി അവിശ്വാസിയോട് വാഗ്ദാനം വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കെ, സംവാദം നടത്തിക്കൊണ്ടിരിക്കെ, ഖാല ലഹു സാഹിബുഹു തന്റെ കൂട്ടുകാരനോട് ആ വിശ്വാസി പറഞ്ഞു, എന്താ പറഞ്ഞത്? അ കഫർത്ത്, നീ അവിശ്വസിച്ചോ. അ കഫർത്ത്, അ എന്നുള്ളത് ഇസ്തിഫ്ഹാം. അ കഫർത്ത, നീ അവിശ്വസിച്ചുവോ. ബില്ലദി, യാതൊരുവനെ. കഫറ ബി, അതാണല്ലേ അവിശ്വസിച്ചു. അ കഫർത്ത ബില്ലദി, യാതൊരുവനെ നീ അവിശ്വസിച്ചുവോ. എന്താ യാതൊരുവന്റെ പ്രത്യേകത? ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. മിൻ തുറാബിൻ. അ കഫർത്ത ബില്ലദി ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനെ നീ അവിശ്വസിച്ചുവോ. നിന്നെ സൃഷ്ടിച്ചത് മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ്. തുറാബ്. സുമ്മ മിൻ നുതുഫതിൻ, പിന്നീട് നുതുഫയിൽ നിന്നാണ്. നുതുഫ ബീജം, രേതസ്കണം, ബീജത്തിൽ നിന്ന്. സുമ്മ, പിന്നീട്. സവ്വാക റജുല, സവ്വാക, അവൻ നിന്നെ ശരിപ്പെടുത്തി. സവ്വ, ശരിപ്പെടുത്തി. സവ്വാക, നിന്നെ ശരിപ്പെടുത്തി. റജുലൻ, റജുലൻ, ഒരു റജുലായി. റജുൽ എന്നാല് മനുഷ്യൻ, പുരുഷനായി, ആണായി, പുരുഷനായി. قال له صاحبه وهو يحاوره اكفرت بالذي خلقك من تراب, മണ്ണിൽ നിന്ന് നിന്നെ പടച്ചവൻ, അവനെ നീ അവിശ്വസിച്ചുവോ. ثم من نطفه, പിന്നീട് അവൻ നിന്നെ ബീജത്തിൽ നിന്ന് പടച്ചു. ثم سواك رجلا, എന്നിട്ടൊരു ആണായി, പുരുഷനായി നിന്നെ ശരിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയുള്ളവനിൽ നീ അവിശ്വസിച്ചുവോ എന്ന് ചോദിക്കാണ് ഇവിടെ. ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ, മണ്ണിൽ നിന്ന് പിന്നീട് ബീജത്തിൽ നിന്ന് എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇങ്ങനെ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ മണ്ണിൽ നിന്ന് പടച്ചു, പിന്നീട് ബീജത്തിൽ നിന്ന് പടച്ചു, ഇങ്ങനെ പ്രയോഗിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ പരിണാമഘട്ടങ്ങളിലേക്ക് എന്ത് ചെയ്യാനാണ്? മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുപോകാനാണ്. മനുഷ്യനിങ്ങനെ പിന്നെ ഒരു പരിണാമഘട്ടവും പിന്നിടാതെ എങ്ങനെയുണ്ട്? ഇവിടെ ദുനിയാവിൽ വന്ന ഒരാളല്ല പ്രത്യുത. മനുഷ്യന്റെ ജന്മത്തിന് അവൻ പല പരിണാമഘട്ടങ്ങളെ പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളതിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുപോകാനാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇവിടെ, അല്ലദീ ഖലഖക മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞെങ്കിൽ, മണ്ണിൽ നിന്ന് പടച്ചത് ആദമിനെയാണ്. ആദമാണ്, ആദമിൽ നിന്നാണ് പിന്നീട് ആദം സന്തതികൾ വരുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? മണ്ണിൽ നിന്ന് ഉള്ള ഒരു സൃഷ്ടിപ്പ് അവനെ സംബന്ധിച്ചിടത്തോളം മുൻകടന്നു പോയിട്ടുണ്ട്. അത് ആദം നബിയുടെ സൃഷ്ടിപ്പാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഇന്ന മസല ഈസ, ഈസാന്റെ ഉപമ, ഇൻദല്ലാഹി അല്ലാഹുവിങ്കൽ കമസലി ആദം, ആദമിന്റെ ഉപമയാണ്. ഖലഖഹു മിൻ തുറാബിൻ, അള്ളാഹു മണ്ണിൽ നിന്ന് ആദമിനെ പടച്ചിരിക്കുന്നു. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? മണ്ണിൽ നിന്നാണ്. അപ്പോ അതിലേക്ക് അള്ളാഹു സൂചന നൽകുകയാണ്, ബില്ലദി ഖലഖക മിൻ തുറാബിൻ, അള്ളാഹു മണ്ണിൽ നിന്ന് ആദമിന്റെ രൂപം പടച്ചു. എന്നിട്ട് അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് നേരിട്ട് ഊതി. ഏറ്റവും ഭംഗിയാർന്ന സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിന് നൽകി. പിന്നെ ആദം സന്തതികളെ സംബന്ധിച്ചിടത്തോളം, ആദമിന്റെ ഇണയെ ആദമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു. ആദമിൽ നിന്ന് ആദമിന്റെ ഇണയെ ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമേ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു. പിന്നീട് ആദം ഹവ്വ ദമ്പതികളിൽ നിന്ന് ആരെ പടച്ചു? മനുഷ്യകുലത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു. അതിൽ ഒക്കെ എങ്ങനെ പടച്ചത്? അവരൊക്കെ പടച്ചത് നുത്ഫയിൽ നിന്നാണ്. നുത്ഫയിൽ നിന്ന് അതിൽ വേറിട്ട ഒരു സൃഷ്ടിപ്പ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടേത് മാത്രമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നിക്ഷേപിക്കുവാനുള്ള റൂഹിനെ തന്റെ പക്കൽ വെക്കുകയും പിന്നീടത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ കൈ നൽകി, അത് മറിയമിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുകയും, അത് ആദം പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് ഇത് പ്രത്യേക രീതിയിലാണ്. അതേസമയം ഇതര ആദമിന്റെ മക്കളുടെ ഒക്കെ സൃഷ്ടിപ്പ് എന്താ? അവരൊക്കെ നുത്ഫയിൽ നിന്നാണ്. അപ്പൊ അതിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ബുദ്ധിയെ ക്ഷണിക്കുക. പിന്നെ സുമ്മ സവ്വാക റജുല, ഒരു രേതസ് കണത്തിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ആ മനുഷ്യനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒത്ത മനുഷ്യനായിട്ട് പിന്നെ കഴിവുകളുള്ള ശേഷികളുള്ള പിന്നെ പല പിന്നെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള അള്ളാഹുവിനെ അക്കെഫർ നീ അവിശ്വസിക്കുകയോ നിഷേധിക്കുകയോ എന്ന് ചോദിക്കാണ്, മനസ്സിലായില്ലേ? അത് ഏറ്റവും വലിയ പാപാണ്, അത് ഏറ്റവും വലിയ പാപം. സൃഷ്ടിച്ച റബ്ബിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ, സൃഷ്ടിച്ചവനെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ പാതകമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തി മാ ഷാഅ റക്കബക. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ ഈ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ഉന്നയിച്ചത് കാണുവാൻ സാധിക്കും. قال له صاحبه وهو يحاور اكفرت بالذي خلقك من تراب ثم من نطفه ثم سواك رجلا. رسول الله صلى الله عليه وسلم അതങ്ങളോട് ഒരാൾ വന്നിട്ട് പറയാണ്, മാഷാ അല്ലാഹു വശിത്, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചത്, മാഷാ അല്ലാഹു വശിത്. അവിടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, റസൂൽ അല്ലാഹു സ്വലഹു വസ്ലം അതങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രയോഗിച്ചപ്പോ മാഷാ അല്ലാഹു വശിത് തസ്വീയത്തിന്റെ വാവാണ് പ്രയോഗിച്ചത്. അല്ലാ പിന്നെ വാ ഷീത്ത, ഇങ്ങനെ ഒരാൾ പ്രയോഗിച്ച് സംസാരിച്ച് മാഷ അല്ലാ വശി. അപ്പൊ ഈ വാവ് അതിന്റെ ധർമ്മം എന്താണ്? അത് തസ്വീയാണ്, ഇതും ഇതും ഒരേപോലെയാക്കും. അവിടെ പ്രയോഗിക്കേണ്ടത് ശരിക്കെന്താണ്? സുമ്മ എന്നാണ്. സുമ്മാകുമ്പോ ഏറ്റക്കുറച്ചിൽ വന്ന് മാഷ അല്ലാ അല്ലാഹു ഉദ്ദേശിച്ചത്, വശീത്താണ് താങ്കളും. അപ്പൊ അള്ളാഹുവും റസൂലും ഒരേപോലെ ഉദ്ദേശിക്കുക എന്ന തസ്വീയത്ത് വന്ന് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല, അത് ശിർക്കിന്റെ ലഫ്ദാണ്. അതേസമയം ഷാ അല്ലാഹു സുമ്മ ശീത് അങ്ങനെ പ്രയോഗിക്കാം. അപ്പൊ എന്തായി? ഏറ്റക്കുറച്ചിൽ വന്ന് അള്ളാഹു ഉദ്ദേശിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഉദ്ദേശിച്ചു, ഒരേപോലല്ല. അപ്പൊ സുമ്മയാണ് പ്രയോഗിക്കേണ്ടത്, വാ പ്രയോഗിച്ച്. അപ്പൊ റസൂൽ അല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പ്രതികരിച്ചത് എന്താണ്? അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഖദ് ഖലഖക, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, താങ്കൾ എന്നെ അള്ളാഹുവിനോട് തുല്യമാക്കിയോ. വഖദ് ഖലഖക, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, എന്നിട്ട് നിങ്ങൾ ആ അള്ളാഹുവിനോട് എന്നെ തുല്യപ്പെടുത്തിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ. അപ്പൊ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിഷേധിക്കുക അല്ലെങ്കിൽ അവനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ മത് മഹാപാതകമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ വിശ്വാസി ആ അവിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് ആ വിശ്വാസി പറയാണ്, ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ. ലാകിന്ന അവിടെ ലാകിന്ന പിന്നെ ലാകിൻ അന എന്നാണ്, ലാകിൻ അത് ഇസ്തിദ്രാക്കിന്റെ അദാത്ത് ലാകിൻ എന്നുള്ളത്, പിന്നെ അന എന്നാണ്, അതാണ് ഇവിടെ ലാകിന്ന എന്ന് എഴുതിയത്. വേണ്ട, ലാകിന്ന എഴുത്തിൽ എന്തുണ്ടാവും? എഴുത്തിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവും അല്ലേ, ഉച്ചാരണത്തിലില്ല. ഉച്ചാരണം ഉണ്ടെങ്കിൽ ലാകിന്ന എന്നാ പറയണ്ട്, പക്ഷെ ഇവിടെ ലാകിന്ന എന്നിങ്ങനെയാണ്, അലിഫ് ഉണ്ടാവും അവസാനത്തിൽ ഒരു അലിഫ്, എന്നാ ഉച്ചരിക്കൂല മുസ്തഫിൽ അങ്ങനെ കാണാം. അതിന്റെ യഥാർത്ഥ രൂപം ഇതാണ്, ലാകിൻ അന, എന്നാൽ ഞാൻ, എന്നാൽ ഞാൻ. പക്ഷെ ഇവിടെ അന എന്ന് കാണാൻ സാധ്യല്ല, ലാകിൻ അന എന്നുള്ളടത്ത് ലാകിന്ന എന്നാണ്. ഈ ഹംസ കളഞ്ഞിട്ട് കളഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്ത് നൂനിനെ ഈ നൂനിലേക്ക് ഇതുകാം ചെയ്ത്, അതാണ് ലാകിന്ന. ലാകിന്ന അലിഫ് ഇവിടെ ഉള്ള അലിഫ് തന്നെ, ഹംസനെ കളഞ്ഞിട്ട് ലാകിൻ ന എന്നാണ്, അത് ലാകിന്ന. മുസ്ഹഫിലെ നിയമം എഴുത്തിൽ ഈ അലിഫ് ഉണ്ടാകണം, നുത്തഖിൽ ആ അലിഫ് വരാൻ പാടില്ല. എഴുത്തിൽ എന്തുണ്ടായിരിക്കണം? പിന്നെ ആ അലിഫ് ഉണ്ടാവണം, പക്ഷേ നുത്തഖിൽ ഉച്ചാരണത്തിൽ ആ അലിഫ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ലാകിന്നഹു അല്ലാഹു റബ്ബി എന്ന് ഓതുന്നത്. അവിടെ ലാകിന്ന എന്ന് പറഞ്ഞാൽ എന്താ? ലാക്കിന്നാണ്, ആ എന്നാൽ ഞാൻ, എന്നാൽ ഞാൻ ഹുവ അല്ലാഹു റബ്ബി. ഹുവ എന്നുള്ളത് ഇവിടെ ദമീറു ശഇൻ എന്നാ പറയാ. ലാക്കിൻ ഹുവ എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ കൊണ്ട് നടക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ കാര്യം, എന്റെ കാര്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ലാക്കിൻ, ലാക്കിന്ന ഹുവ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്റെ കാര്യം. അതെന്താ? അല്ലാഹു റബ്ബി, അല്ലാഹു ആകുന്നു എന്റെ റബ്ബ് എന്നുള്ളതാണ്. അല്ലാഹു റബ്ബി. അപ്പൊ ഈ വിശ്വാസി പറയാണ്, മുഅ്മിൻ പറയാണ്, ലാക്കിന്നഹു, ലാക്കിന്ന എന്നാൽ ഞാൻ, ഹുവ കാര്യം എന്നാൽ എന്റെ കാര്യം, എന്നാൽ എന്റെ കാര്യം. അതെന്താണ്? അല്ലാഹു റബ്ബി, അല്ലാഹു ആകുന്നു എന്റെ റബ്ബ്. വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ, വലാ ഉശ്രിക്കു, ലാ ഉശ്രിക്കു ഞാൻ പങ്ക് ചേർക്കുകയില്ല, വാവ് ആത്ഫിന്റെത്. വലാ ഉശ്രിക്കു ഞാൻ പങ്ക് ചേർക്കുകയുമില്ല, ബിറബ്ബി എന്റെ റബ്ബിൽ, അഹദൻ ആരെയും, ആരെയും ഒരാളെ. അപ്പൊ വിശ്വാസി പറയാണ് ലാക്കിന്നഹു അല്ലാഹു റബ്ബി, എന്നാൽ ഞാൻ എന്റെ കാര്യം. അല്ലാഹു റബ്ബി, അല്ലാഹു ആകുന്നു എന്റെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖാലിഖ്, അൽ മാലിക്കുൽ മുതസറിഫ്, സൃഷ്ടാവും സൃഷ്ടിയെ ഉടമപ്പെടുത്തിയവനും സൃഷ്ടിയിൽ കൈകാര്യകർത്തൃത്വമുള്ളവനും, അതാണ് റബ്ബ്. അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുതസറിഫ്, അതാണ് പിന്നെ റബ്ബിന്റെ മാന, റബ്ബ് എന്നുള്ളതിന്റെ മാന. അൽ ഖാലിഖുൽ മാലിക്കുൽ മുത്സ്, സൃഷ്ടിക്കുകയും സൃഷ്ടിയെ ഉടമപ്പെടുത്തുകയും അതിൽ കൈകാര്യകർത്തൃത്വം ഉള്ളവനും, അവനാണ് റബ്ബ്. പക്ഷെ റബ്ബ് മഅബൂദ് എന്ന അർത്ഥത്തിലും വരും, റബ്ബ് മഅബൂദ് എന്ന അർത്ഥത്തിൽ വരും. എന്താ മഅബൂദ്? ആരാധിക്കപ്പെടുന്നവൻ. മൻ റബ്ബുക്, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിന്നെ ഉടമപ്പെടുത്തിയവൻ ആര് എന്നുള്ളതല്ല, പിന്നെയോ നിന്റെ ആരാധ്യൻ ആര് എന്നുള്ളതാണ് മഅബൂദ്. അപ്പൊ എന്താ? ലാക്കിന്നഹു അല്ലാഹു റബ്ബി, ലാക്കിന്നഹു എന്നാൽ എന്റെ കാര്യം. അല്ലാഹു റബ്ബി, അല്ലാഹു ആകുന്നു എന്റെ റബ്ബ്, സൃഷ്ടാവും ഉടമസ്ഥനും കൈകാര്യകർത്തൃത്വമുള്ളവനുമായ ആരാധ്യൻ റബ്ബ്. വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ, എന്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയും ഇല്ല. റബ്ബ് മഅബൂദ് എന്ന ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ വരും എന്ന് പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായി? അതിൽ പെട്ടതാണ് കവിതയിൽ പറഞ്ഞില്ല, ആ റബ്ബു നിയബൂലു സാലബാനു ബിറസിഹി ലഖദ് ഹാന മൻ ബാലത് അലൈഹി സാലബു. ഒരാള് പൂജിക്കാൻ വേണ്ടിയിട്ട് പൂജാദ്രവ്യങ്ങളായിട്ട് പോകുമ്പോൾ പൂജിക്കണത് ഒരു കാവിലൊരു കല്ലിനെയാണ്, ഒരു കല്ലിനെയാണ്. അപ്പൊ ആ കല്ലിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് രാവിലെ തന്നെ പൂ മലരൊക്കെ എടുത്ത് പോവുകയാണ്. പക്ഷെ മൂപ്പര് ചെന്ന് നോക്കുമ്പോൾ ഒരു നായ ഈ കല്ലിന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കണം, ഈ ഇയാളുടെ ആരാധ്യ വസ്തുവിന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കണം. നായ, നായ മൂത്രമൊഴിക്കണ ഒരു പ്രത്യേക മോഷനിലല്ലേ. അത് ഇയാൾ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രയാസമായി. അയാൾ ഈ കൊട്ടണ് വലിച്ചെറിഞ്ഞ ആദ്യം, എന്നിട്ട് പറയണം ആ റബ്ബു നിയബൂലു സാലബാൻ ഇബ്രസിഹി, നായ തലയിൽ മൂത്രമൊഴിക്കുന്നവൻ എങ്ങനെയാ റബ്ബാകുക? അവിടെ റബ്ബാകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ആ മഅബൂദ് എന്നാണ്, ആരാധിക്കപ്പെടുന്നവനാകുക. ഒരു കുർക്കൻ അല്ലെങ്കിൽ നായ മൂത്രമൊഴിച്ചിട്ട് അത് തടുക്കാൻ വരെ കഴിയാത്തവൻ എത്ര ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര പണി നിർത്തിയത് എന്നാണ്. അപ്പൊ അവിടെ അവിടെ റബ്ബുൻ എന്ന് പ്രയോഗിച്ചത് മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. തൈ ലാക്കിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ. എന്നിട്ട് അദ്ദേഹം ഈ മുഅ്മിൻ പറഞ്ഞു കൊടുക്കുകയാണ്, വലൗല ഇദ്ദഖൽത ജന്നതക് ഖുൽ തമാശ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. വലൗല ഇദ്ദഖൽത ജന്നതക്, ദഖൽത എന്ന നീ പ്രവേശിച്ചു, ജന്നതക് എന്ന നിന്റെ തോട്ടത്തിലേക്ക്, നിന്റെ തോട്ടം, നിന്റെ തോട്ടം. ദഖൽത ജന്നതക്, നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ചു. ഇദ്ദഖൽത ജന്നതക്, നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ച അവസരം, സന്ദർഭം, സമയം. ഇത് നമ്മൾ ദർഫു സമാൻ, ആ വഖ്ത്, സമയം. ലൗല എന്ന് പറഞ്ഞാൽ അവിടെ ലൗല ഹല്ല എന്നുള്ള മാനയിലാണ്. ഹല്ല തഹ്ദീദിന്റെ എങ്ങനെയാണ് അതിന്, തഹ്ദീദിന്റെ ഹല്ല എന്നാണ് പറയാം. എന്റെ ഉദ്ദേശം ഞാൻ പറയാം, ലൗല ഇദ്ദഖൽത ജന്നതക, അവിടെ ഹല്ല ഇദ്ദഖൽത ജന്നതക് ഖുൽത, ഖുൽത എന്നാണ് നീ പറഞ്ഞു, ഖുൽത നീ പറഞ്ഞു. അപ്പൊ നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ച സമയം നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, അതാണ് തഹദീദ്, സംഗതിയെ പ്രോത്സാഹിപ്പിക്കുക, സംഗതിക്ക് ആജ്ഞാപിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ വാവി സീനാഫിൻ്റെത്, ലൗല ഇദ്ദഖൽത ജന്നതക് ഖുൽത്, നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ച സമയം നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, എന്ത് പറഞ്ഞുകൂടായിരുന്നു? മാഷ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്താ മാഷ അല്ലാഹ്? മാഷ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഷാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചു. മാഷ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാഹു ഉദ്ദേശിച്ചത്. അത് ഖബറാണ്, അത് ഖബറാണ്. അതിന്റെ മുബ്തദ എന്താണ്? മുബ്തദ മഹ്ദൂഫാണ്, കളയപ്പെട്ടതാണ്. അപ്പൊ ഖുൽത ഹാദാ മാഷ അല്ലാഹ്, എന്താ ഹാദാ മാഷ അല്ലാഹ്? ഇത് ആ അല്ലാഹുവിന്റെ ഉദ്ദേശമനുസരിച്ച് ഉണ്ടായ തോട്ടമാകുന്നു, അതാണ് ഹാദാ മാഷ അല്ലാഹ്. അല്ലാഹു സുബ്ഹാന തആല ഉദ്ദേശിച്ചതാകുന്നു ഇത്, ഇത് അല്ലാഹുവിന്റെ മശീഅത്താകുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ മശീഅത്തല്ല, ഞാൻ ഉദ്ദേശിച്ച നിലക്ക്, ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കോലത്തിൽ വളർന്നതും പോഷിച്ചതുമാണ് എന്നല്ല, പിന്നെയോ ഇത് അള്ളാഹുവിന്റെ മശീഅത്താണ്, ഇത് അള്ളാഹുവിന്റെ വേണ്ടുകയും തീരുമാനവും അനുസരിച്ചുള്ള തോട്ടമാണ്. അപ്പൊ വലൗല ഇദ്ദഖൽത ജന്നതക്, താങ്കളുടെ തോട്ടത്തിൽ താങ്കൾ പ്രവേശിച്ചപ്പോൾ ഖുൽത്, താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, മാഷ അല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഉദ്ദേശം അതാകുന്നു. ലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഖുവത്, ലാ ഖുവത എന്ന് ലാ നാഫിയ ലിൽ ജിൻസ് എന്നതിന് പറയും, ഇലാമിന് ഖുവത എന്ന് പറഞ്ഞാൽ ശക്തി, ലാ ഖുവത്, യാതൊരു ശക്തിയുമില്ല. ഇല്ലാ ബില്ലാ, ആരെ കൊണ്ടല്ലാതെ? അള്ളാഹുവെ കൊണ്ടല്ലാതെ. ലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ഖുവത്തും ഇല്ല. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? മാഷ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശമനുസരിച്ചാകുന്നു ഇത്, അത് അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ തോട്ടം അത് അള്ളാഹുവിന്റെ വേണ്ടുകയും ഉദ്ദേശവും അനുസരിച്ചുള്ള തോട്ടമാണ് ഉണ്ടായതാണ്, എന്റെ ഉദ്ദേശം അതിലൊട്ടുമില്ല. പിന്നെ ലാ ഖുവത്ത ഇല്ലാബില്ല, ഈ തോട്ടം ഇവ്വിധം നിലവിൽ വരാൻ അള്ളാഹുവിന്റെ കഴിവ് മാത്രമാണ്, എനിക്ക് യാതൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു കഴിവുമില്ല. അപ്പോ അതാണ് മാഷ അല്ലാ ലാ ഖുവത്ത ഇല്ലാ ബില്ല, അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ആ വ്യക്തി, ആ മുഅ്മിനായ വ്യക്തി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ എന്താ? മാഷ അല്ലാ ലാ ഖുവത്ത ഇല്ലാ ബില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ? അയാൾ തന്റെ തോട്ടത്തിന്റെ ആ കൗതുകവും തോട്ടത്തിന്റെ ഭംഗിയും അതിന്റെ ആ നിർമ്മാണ ചാതുരി ഇതൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്, ഇതൊരിക്കലും നശിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാല് ആ തോട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലേ, വലം തമ്പുലി മിൻഹു ഷൈആന്നാണ്, ഒരിക്കലും ആ തോട്ടം അവന് യാതൊരു കമ്മിയും വരുത്തിയിട്ടില്ല എന്നാണ്. ദുനിയാവിൽ നമ്മൾ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാസം? 4 മാസം. അത് കഴിഞ്ഞാൽ വെള്ളമെടുക്കും, പിന്നെ പൂട്ടി ആഴ്ചം കൊയ്ച്ചാൻ തുടങ്ങണം അല്ലേ, വിത്തെറിഞ്ഞ്. ഇനിയിപ്പോ അങ്ങനെ കൊയ്തെടുക്കാത്ത കൃഷിയാണെങ്കിൽ തന്നെയും വെള്ളം ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അടുത്ത കൊല്ലത്തിന് കാത്തിക്കണം സീസൺ അല്ലേ, അപ്പോഴാണ് പിന്നെ കൊലക്കുക അല്ലെങ്കിൽ കായൊക്കെ ഉണ്ടാവുക. പിന്നെ ചില കാലങ്ങളിൽ പിന്നെ വിളയെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് വിളം ഉണ്ടാവില്ല, പിന്നെ കുറെ കാലം പിന്നെ പൂക്കണം, പിന്നെ കുറെ കാലം അത് മൂക്കാനും പഴുക്കാനും കാത്തു നിൽക്കണം, ഇങ്ങനെയൊക്കെയാണ്. ഇവന്റെ തോട്ടത്തിന്റെ പ്രത്യേകത അത് ഏത് സമയവും വിളയുള്ളതാണെന്നാണ്, എപ്പോഴും വിള നൽകുന്ന ഒരു നിലക്കും ഒരു കമ്മിയും വരുത്താത്ത രീതിയിലുള്ള തോട്ടാണ്. അപ്പോ അവനതിലെന്ത് ചെയ്യാണ്? നിഗളിക്കാണ്, അഹങ്കരിക്കാണ്. അപ്പൊ പറയാണ് അത് എന്റെ ഉദ്ദേശം അനുസരിച്ചല്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനവും വേണ്ടുകയും അനുസരിച്ചാണ്, എനിക്ക് യാതൊരു കഴിവുമില്ല ഈ തോട്ടത്തെ ഇവ്വിധം ഇത് വളർന്നതിൽ, പിന്നെയോ കഴിവ് മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറഞ്ഞാൽ കണ്ട കൗതുകമുള്ളൊരു സംഗതിയെ കാണുമ്പോൾ മാഷ അള്ളാഹ് ലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അതിന് ദോഷബാധ ഉണ്ടാവില്ല, പഠിച്ചവൻ അതിനെ കാക്കും, പഠിച്ചവനതിനെ കാക്കും. ഈ ലാ ഖുവത്ത ഇല്ലാ ബില്ല അല്ലെങ്കിൽ ലാ ഹൗല വ ലാ ഖുവത്ത ഇല്ലാ ബില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതൊരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ പറയേണ്ട വാക്കല്ല അത്, ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മുസീബത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് പറയും. യഥാർത്ഥത്തിൽ അത് മുസീബത്തിനെ പിന്നെ താങ്ങാനുള്ള വർത്താനല്ല അത്. പിന്നെയോ ലാഹുല വലാഹുവത്ത ഇല്ലാബില്ല എന്നുള്ളത് ശരിക്കും ഒരു ഇസ്തിയാനത്താണ്, അള്ളാഹുവിനോട് സഹായം തേടാനുള്ള ഒരു മഹത്തായ ദിക്റാണ്. അതൊരു മഹത്തായ ദിക്റാണ്, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൻസ് മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ ഒരു കനിയാണത്. ലാഹുല വലാഹുവത്ത ഇല്ലാബില്ല എന്ന് ഒരാൾ പറയല് മനസ്സിലായി, അതൊരു ഇസ്തിയാനത്താണ്. അപ്പൊ ഈ തോട്ടം അതിനൊരു കെടുതിയും കേടും വരാതിരിക്കുവാൻ അള്ളാഹുവിനോട് സഹായം ചെയ്ത് ചോദിക്കലാണെന്ത്, മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയൽ. ആശ്ചര്യജനകമായ ഒരു കാര്യം കാണുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ രീതിയിൽ മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇമാം മാലിക്, അതേപോലെ തന്നെ ഇമാം സുഹരി, അതേപോലെ വഹബ് ബിൻ മുനബ്ബ, പിന്നെ ഇവരുടെയൊക്കെ ഉർവ ഇബ്നു സുബൈർ, ഇവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ കാണാം അവരൊക്കെ പിന്നെ അവരുടെ വീട്ടിൽ പ്രവേശിച്ചാൽ, വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആരാളുള്ളത്, മക്കളാണുള്ളത് അല്ലെ, വീട്ടിലെ വിഭവങ്ങളാണ്, മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്. തന്റെ സമ്പത്ത് കാണുമ്പോൾ പറയുമായിരുന്നു മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇമാം വഹബ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എന്നാണ്, മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തിനാ എഴുതിയേക്കണത്, അലങ്കാരപ്പണിക്ക. ദിക്റുകൾ എഴുതി വെക്കുന്നത് അലങ്കാരപ്പണിക്കും കൊത്തുപണിക്കുമല്ല, പിന്നെയോ അത് നമ്മൾക്ക് ഓർമ്മ വരാനാണ്, ഓർമ്മ വരാനാണ്, അത് ചെല്ലണം എന്നുള്ളത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്, ഓർമ്മക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കാം, ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. അതേസമയം ഇങ്ങനെ മുഞ്ചിന് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ദിക്റുകളും ആയത്തുകളും എഴുതാൻ പാടുള്ളതല്ല. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചിരുന്നു മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, എന്തിനു അത് വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്ര ഇത്തരം ഈ മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ല എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു രക്ഷാത്തേട്ടവും സഹായത്തേട്ടവുമാണ്, മനസ്സിലായില്ലേ. ഈ കൗതുകകരമായ ഭംഗിയാർന്ന ഒരു സംഗതി കാണുമ്പോൾ അതിൽ ഒരു മുസീബത്ത് അവതരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയുടെ വചനമാണത്. അതുകൂടി അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ല. എന്നിട്ട് ഈ വിശ്വാസി തുടർന്ന് പറയാണ്, ഇൻ തറനി അന അഖല്ല മിൻക മാലം വവലദ, ഇൻ തറനി നീ എന്നെ കാണുന്നുവെങ്കിൽ എങ്ങനെ, അന അഖല്ല മിൻക മാലൻ ഞാൻ നിന്നേക്കാൾ കുറച്ച് മാലൻ സമ്പത്തുള്ളവനാണ്, വവലദൻ സന്തതികളും, വവാത്തുഫിൻ്റെത് വലത് എന്നുള്ള സന്തതികൾ. അതായത് ഈ ചങ്ങാതി പറഞ്ഞില്ലേ അന അക്ഷറം ഇൻകമാലൻ വഅഇസ്സു നഫറ എന്ന് പറഞ്ഞില്ലേ, അതായത് അവിശ്വാസി ഈ തോട്ടത്തിന്റെ ഉടമ വിശ്വാസിയോട് പറയാണ് അന അഅസ്സു മിൻകമാ അന അക്ഷറ മിൻകമാലൻ ഞാൻ നിന്നേക്കാൾ സ്വത്തുള്ളവനാണ്, വഅഇസ്സു നഫറ പിന്നെയോ സന്തതികളാൽ ഞാൻ പ്രതാപമുള്ളവനും കരുത്തനുമാണ് എന്ന് പറഞ്ഞു. ആരെ നോക്കിയിട്ടും, ഈ മുഅ്മിനെ നോക്കിയിട്ട്, മുഅ്മിന് സമ്പത്തുമില്ല സന്തതികളുമില്ല, അപ്പോ അയാൾ നോക്കിയിട്ട് പറയാണ് നിന്നേക്കാൾ സമ്പത്തുള്ളവനും ആൾബലം അല്ലെങ്കിൽ സന്തതികൾ ഉള്ളവനുമാണ് ഞാൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കുകയാണ് ഈ മുഅ്മിൻ അവിശ്വാസിയോട് ചോദിക്കുകയാണ്. ഇൻ തറനി നീ എന്നെ കാണുന്നുവെങ്കിൽ, ഇൻ എന്നാ ഷർത്ത്, തറ പിന്നെ നീ, തറനീ എന്നാണ് അവിടെ ആ കളഞ്ഞു പോയി, അതിന് പകരമാണ് കെസർ. തറ എന്നുള്ളത് തറ എന്നാണ് അതിന്റെ അസല്, മനസ്സിലെ ഇൻ എന്നുള്ള ഷർത്ത് വന്നത് കാരണത്താലാണ് ഈ ഇത് കളഞ്ഞു പോയത്. ഇൻ തറനി നീ എന്നെ കാണുന്നുവെങ്കിൽ, എങ്ങനെ കാണുന്നുവെങ്കിൽ, അന അഖല്ല മിൻക മാലൻ സ്വത്തിനാൽ നിന്നേക്കാൾ കുറവുള്ളവനാണ് ഞാൻ, വലതൻ സന്തതികളെക്കാളും സന്തതികളാലും. അപ്പൊ സന്തതികളാലും സ്വത്തിനാലും നിന്നേക്കാൾ കുറഞ്ഞവനാണ് ഞാൻ എന്ന് നീ എന്നെ കാണുന്നുവെങ്കിൽ എങ്കിലെന്താ, فعسى ربي ان يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. فعسى ربي فان الذي ഇന്നണ്ടല്ല ഇൻതരനി ആ ശബ്ദത്തിന്റെ ജവാബാണ്. അസ റബ്ബി എന്റെ റബ്ബ് ആയേക്കും, എന്റെ റബ്ബ് ആയേക്കും, ഐ യുതിയനി എനിക്ക് നൽകുന്നവൻ, എനിക്ക് നൽകുന്നവൻ, യുതി നൽകും, ഐ യുതിയനി എനിക്ക് നൽകും. അപ്പൊ അസ റബ്ബി ഐ യുതിയനി എന്റെ റബ്ബ് എനിക്ക് നൽകുന്നവനായേക്കും, എന്ത് ഖൈറം മിൻ ജന്നതിക് നിന്റെ ജന്നത്തിനേക്കാൾ ഖൈറായത് അഫ്സലായത് ഉത്തമമായത് എന്റെ റബ്ബ് എനിക്ക് നിന്റെ ജന്നത്ത് തോട്ടത്തേക്കാൾ ഉത്തമമായത് നൽകുന്നവനായേക്കും. മാത്രമല്ല വയുർസില അലൈഹ വവാത്തിഫിൻ്റെ യുർസില അവൻ അയക്കുകയും ചെയ്യും, അയക്കും. അലൈഹ അലൈഹ എന്നാ അലാ ജന്നത്തിക്ക്, അലാ ജന്നത്തിക്ക് നിന്റെ തോട്ടത്തിന് നേരെ. വയുർസില അലൈഹ നിന്റെ തോട്ടത്തിന്മേൽ അയക്കുകയും ചെയ്യും. ഹുസ്ബാൻ എന്നുള്ളത് അവിടെ വസ്ഫാണ്, മൗസൂഫ് ഹലാക്കൻ എന്നാണ്. ഹലാക്കൻ എന്നാണ് എന്താ? ആ കേട്, നാശം. ഹുസ്ബാനം മിനസമ ആകാശത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട. ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ അവിടെ അതാണ്, ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ മുഖദ്ദർ, കണക്കാക്കപ്പെട്ടത്, തീരുമാനിക്കപ്പെട്ടത്. അപ്പോ വയുർസില അലൈഹ എന്നാണ് യുർസില അല ജന്നതിക ഹുസ്ബാന മിനസമ എന്നാണ് ഹലാക്കൻ ഹുസ്ബാന മിനസമ ആകാശത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട ഒരു നാശം, ശിക്ഷ. അപ്പൊ എന്താ ജന്നത്തിക്ക് നിന്റെ തോട്ടത്തേക്കാൾ ഉത്തമമായൊരു തോട്ടം എന്റെ റബ്ബ് എനിക്ക് നൽകിയേക്കാം. വയുർസില അലൈഹ നിന്റെ തോട്ടത്തിന്മേൽ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തേക്കും, എന്റെ റബ്ബ് നിയോഗിക്കുകയും ചെയ്തേക്കും. ഹുസ്ബാന മിനസമ ആകാശത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട ഒരു ഹലാക്ക്, നാശം, ശിക്ഷ. അവിടെ ഹുസ്ബാൻ എന്നുള്ളത് സിഫത്താണ്, തീരുമാനിക്കപ്പെട്ട എന്നുള്ളതാണ് അവന്റെ അർത്ഥം. ഹലാക്കൻ ഹുസ്ബാന മിനസമ فتصبح سعيدا زلقا ف فنلذ عاطفتان ഫസീഹത്തിന്റെ ഫ ആതിഫത്തിന്റെ ഫ എന്ന് പറയും. അങ്ങനെ ആകാശത്തിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട ആ ശിക്ഷ ആ തോട്ടത്തിന്മേൽ വന്നാൽ ഫതുസ്ബിഹ് എന്താ അതോടുകൂടി ആ തോട്ടം ആയിത്തീരും. സഈദൻ സലഖ എന്താ സഈദൻ സലഖ, സലഖ എന്ന് പറഞ്ഞെങ്കിൽ സഈദൻ സലഖ എന്ന് പറഞ്ഞാൽ തുറാബൻ അംലസ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇനി പറയാം സഈദൻ സലഖ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ തരിശു ഭൂമി, പിന്നെ തുറാബൻ അംലസ് തരിശായ മണ്ണ്, തരിശായ മണ്ണ്. സലഖ എന്ന് പറഞ്ഞാൽ അംലസ്, തുറാബൻ അംലസ് എന്ന് പറഞ്ഞാൽ തോട്ടത്തിലുള്ള വിളയും അതേപോലെ അതിൻ്റെ പിന്നെ സസ്യങ്ങളും അതിലുള്ള പിന്നെ മുളയും ഇതൊന്നുമില്ലാതെ കേവലം പാഴ്മണ്ണ്, പാഴ്മണ്ണ് ഒന്നുമില്ലാത്ത തരിശ് മണ്ണ്, തരിശായ മണ്ണായി തീരും, ചതുപ്പ് നില. ഫതുസ് ബിഹ സഈദൻ സലഖ, അതോടുകൂടി എന്താകും ഈ തോട്ടം സഈദൻ സലഖായി, ചതുപ്പ് നിലമായി അല്ലെങ്കിൽ തരിശുഭൂമിയായി അത് പരിണമിക്കും, മാറും. ഈ യുർസില അലൈഹ എന്ന പറഞ്ഞത് ആ തോട്ടത്തിന്മേൽ അയക്കുന്നതാണ്. അപ്പൊ അത് മുകളിൽ നിന്ന് വരുന്ന ശിക്ഷയാണ്, ആകാശത്തിൽ നിന്ന് വരുന്ന ശിക്ഷയാണ്. അതുകൊണ്ടാണ് അതിന്മേൽ, അതൊരു ഘോര ശബ്ദമായിരുന്നു എന്നാണ് ചിലർ പറഞ്ഞത്. അത് വെട്ടുകിളികളായിരുന്നു, ജറാദ്. പക്ഷെ ജറാദ് എന്ന് പറഞ്ഞെങ്കിൽ അതിലേറെ പലരും പറഞ്ഞിട്ടുള്ളത് അതൊരു സ്വായഖത്ത്, ഒരു പിന്നെ ഘോര ശബ്ദം. കാരണം എന്താന്ന് വെച്ചാല് ഉഹീത ബിസമരി എന്നാണ് ആ ശിക്ഷ വന്നതോടുകൂടി എല്ലാ ഫലം എന്തായത് നശിപ്പിക്കപ്പെട്ട് ഒന്നായിട്ട് എന്തായത് ശിക്ഷ അതിനെ വലയം ചെയ്തു എന്നാണ്. അപ്പൊ അത് ഘോര ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ അല്ലെങ്കിൽ ഈ വിശ്വാസി അവിശ്വാസിയോട് പറയാണ്, അല്ലെങ്കിൽ യുസ്ബിഹ മാ ഉഹ ആ തോട്ടത്തിലെ വെള്ളം ആയിത്തീരും. മാ ഉഹ എന്ന മാ ഉ ജന്നത്തിക്ക് നിന്റെ തോട്ടത്തിലെ വെള്ളം അതായിത്തീരും. ഗൗറൻ, ഗൗറൻ എന്ന ഗായിറൻ എന്താ ഗായിറൻ, പിന്നെ ആണ്ടുപോകുന്നതായിത്തീരും. ഔയുസ്ബിഹ മാ ഉഹ ഗൗറൻ നിന്റെ തോട്ടത്തിലെ വെള്ളം അത് ആണ്ടുപോകുന്നതായിത്തീരും. ഫലം തസ്തതിയ ലഹു തലബ ഫ ഇവിടെ ഫസീഹത്തിന്റെ ഫ അങ്ങനെ വെള്ളം ആണ്ടു പോയാൽ ലം തസ്തതിയ ലഹു തലബ അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നിനക്ക് സാധ്യമല്ലാതാകും ഒരിക്കലും. ഫലം തസ്തതിയ നിനക്ക് സാധിക്കുകയില്ല ഒരിക്കലും സാധിക്കുകയില്ല ലഹു എന്നാ ലിൽമ ആ വെള്ളത്തെ തലബൻ അന്വേഷിച്ച് കണ്ടെത്തുവാൻ അന്വേഷിച്ച് കണ്ടെത്തുവാൻ. അതെന്താ ഔ യസ്ബിഹ മാഉഹ ഗൗറൻ അല്ലെങ്കിൽ നിന്റെ തോട്ടത്തിലെ വെള്ളം അത് ആഴത്തിലേക്ക് ആണ്ടു പോവുകയും ഫലൻ തസ്തതിയ ലഹു തലബ അങ്ങനെ ആണ്ടു പോയാൽ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ നിനക്ക് ഒരിക്കലും സാധിക്കാതിരിക്കുകയും ചെയ്യും എന്നും വിശ്വാസി ഈ അഹങ്കാരിയായ അവിശ്വാസിയോട് പറഞ്ഞു. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വഉഹീത ബിസമരി എന്താ വാവിസ്തീനാഫിലെ ഉഹീത ബിസമരിഹി അവന്റെ ആ എന്താണ് തോട്ട സമൃദ്ധി ഉണ്ടല്ലോ സമ്പത്ത് അതിനെ ശിക്ഷ എന്ത് ചെയ്തു? ഹലാക്ക് അത് വലയം ചെയ്തു, നാശം വലയം ചെയ്തു. ഉഹീത എന്ന വലയം ചെയ്തു, വലയം ചെയ്യപ്പെട്ടു. ബിസമരിഹി അവന്റെ ആ സമ്പത്തിനെ മുഴുവനും. സമർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മാൽ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിൽ. വഹീത ബിസമരിഹി അവന്റെ ആ സമ്പത്തിനെ മുഴുവനും ശിക്ഷ ഹലാക്ക് അത് വലയം ചെയ്യും. ഹലാക്കിനാൽ അത് വലയം ചെയ്യപ്പെട്ടു എന്നർത്ഥം. അവന്റെ സമ്പത്ത് മുഴുവൻ ഹലാക്കിനാൽ വലയം ചെയ്യപ്പെട്ടു, ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു. അപ്പോൾ ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി ഫഅസ്ബഹ അവനായിത്തീരുകയും ചെയ്തു. ഫഅതിഫത് അസ്ബഹ അവനായിത്തീർന്നു. യുഖല്ലിബു കഫൈഹി എന്താ യുഖല്ലിബു കഫൈഹി ആണ് അവന്റെ ഇരു കരങ്ങളും കഫൈന്നാണ് പിന്നെ മറിക്കുക. യുഖല്ലിബു കഫൈഹി കൈമലർത്ത കൈമലർത്ത അസ്ബഹ എന്നാണ് ആയിത്തീർന്നു എന്നുള്ള അർത്ഥമാണ്. നേരം പുലർന്നു എന്നുള്ളതിന്റെ അതൊക്കെ ഈ കാന അഹ്വാത്തിൽ പെട്ടതാണ്. കാന എന്ന് പറഞ്ഞാൽ ആയി തീർന്നുണ്ടല്ലോ, അതിന്റെ മാനയിൽ എന്ത് ചെയ്യും? പിന്നെ ഈ കാന കക്കാനബല്ല ബാത അബഹ അസ്ബഹ അംസ വസ്സാറ ലൈസ സല ബരിഹ ഫതിയ വംഫക വഹാദിൽ അർബ ബിശബിഹി നഫീൻ ഔ ബിനഫീൻ മുത്ബ അൽഫൈൽ ഇബ്നു മാലിക് പറയുന്നു കക്കാനബല്ല ബാത അബഹ അസ്ബഹ അംസ വസ്സാറ ലൈസ സല ബരിഹ ഫതിയ വംഫക. ഈ ക്രിയകളൊക്കെ കാനന്റെ അഹ്വാത്തുകൾ എന്നാ പറയാ, കക്കാന കാന പോലെയാകുന്നു എന്നാണ്. ആയിത്തീർന്നു എന്ന മാനയിൽ. പിന്നെ ഈ ആയിത്തീരില് പ്രഭാതത്തിലാണെങ്കിൽ മിക്കവാറ് അസ്ബഹ പ്രയോഗിക്കും, പിന്നെ പ്രദോഷത്തിലാണെങ്കിൽ അംസ പ്രയോഗിക്കും. അങ്ങനെ അതിൽ ചില പ്രത്യേകതകളുണ്ട്. ഏതായാലും ഇവിടെ പിന്നെ ഉഹീത ബിസമരി അയാളുടെ ഇതിനെ ഒന്നായിട്ട് ശിക്ഷ കൊണ്ട് വലയം ചെയ്യപ്പെട്ടു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി ഈ അവിശ്വാസി ശിക്ഷ കൊണ്ട് അവന്റെ കൃഷിയിടം നശിപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ കൈമലർത്തി, കൈമലർത്തുന്നവനായി. അസ്ബഹ അവനായിത്തീർന്നു. യുഖല്ലിബു കഫൈഹി തന്റെ ഇരു കഫുകളും, കഫ് എന്ന് പറഞ്ഞാൽ എന്താ മുൻകൈ, മലർത്തുന്നവനായിത്തീർന്നു. എന്തുകൊണ്ട്? അലാമ അംഫഖ ഫീഹ അലാമ അംഫഖ അവൻ ചെലവഴിച്ചതിനാൽ ഫീഹ ആ തോട്ടത്തിൽ, ആ തോട്ടത്തിൽ താൻ ചെലവഴിച്ചതിനാൽ അവൻ കൈമലർത്തി. ഒന്നായിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ ശബ്ദം അല്ലെങ്കിൽ ഒരൊറ്റ ശിക്ഷയാണ് അത് ഒന്നായിട്ട് അവന്റെ തോട്ടത്തെ നശിപ്പിച്ചപ്പോൾ അണ്ട് ആ തോട്ടം നോക്കി നിങ്ങൾ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലേ രണ്ട് മുന്തിരി തോട്ടം, അതിനെ വലയം ചെയ്ത് ഈത്തപ്പനയുടെ തോട്ടം, അതിനിടയിൽ വേറെ കൃഷി ഉൽപ്പന്നങ്ങളുടെ കൃഷിയിടം വിശാലമായത്, അതിൽ ആറുകൾ ഒഴുകയാണ്. അപ്പൊ ഭയങ്കര വലിപ്പത്തിലാണ്, വളരെ ഗംഭീരമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ നല്ലോണം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ താൻ ചെലവഴിച്ചതിനാൽ അവൻ കൈമലർത്തി. വഹിയ ഖാവിയത്തുൻ അലാ ഉറുഷിഹ വഹിയ ഹിയ എന്ന അൽ ജന്ന തോട്ടം ഖാവിയത്തുൻ അലാ ഉറുഷിഹ ഉറുഷ് അർഷ് ഉറുഷ് അരീഷ് ഉറുഷ് എന്ന് പറയും ഉറുഷ്, അതേപോലെ അരീഷ്, അതേപോലെ ഉറൂഷ്, ഇതൊക്കെ ഒരർത്ഥത്തിന് പ്രയോഗിക്കും. ഈ വല്ലതും പടർത്താനും കൊണ്ടുപോയി വെക്കാനും ഒക്കെ കാലുകൾ നാട്ടി സ്ഥാപിക്കുന്നതിനാണ് ഇതുവരെ അതിന് മുകളിലൊക്കെ എന്തെങ്കിലും സ്ഥാപിക്കാനൊക്കെ വേണ്ടിയിട്ട് കാലുകൾ നാട്ടിയിട്ടുണ്ടാകുന്ന പന്തലിനൊക്കെയാണ് എന്താ പറയുക, ഉറൂഷ് എന്ന് പറയാം. അർഷ്, അരീഷ്, ഉറൂഷ് എന്നൊക്കെ പറയുന്നത് അതിനാണ്. കാലുകൾ നാട്ടി പിന്നെ അതിനൊരു മേൽക്കൂര ഉണ്ടാക്കും. ഈ കൈപ്പങ്ങ പന്തലൊക്കെ അല്ലേ, അതേപോലെ തന്നെ മുന്തിരിയൊക്കെ പടർത്തണേ, അങ്ങനെയൊക്കെ ഇത് പറയും. അതേപോലെ കെട്ടിണ്ടാക്കണ പന്തലിനൊക്കെ അരീച്ച് പറയും. വഹിയ, ഈ ജന്നത്ത് തോട്ടം, ഹാവിയത്തിന്, ഹാവിയത്തിന് സാക്കിത്തത്തിന് വീണ് കിടക്കുന്നു. ഹാവിയ എന്ന് പറഞ്ഞാൽ സാക്കിത്ത, വീണ് കിടക്കുന്നു. അല ഉറുഷിഹ, അതിന്റെ മേൽക്കൂരയടക്കം, മേൽക്കൂരയിൽ വീണ് കിടക്കുന്നു. വാവ് ഹാലിന്റെത് കേട്ടോ. അപ്പോ ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ. ആ തോട്ടം അതിന്റെ മേൽക്കൂരയടക്കം വീണ് കിടക്കുന്ന അവസ്ഥയിൽ അതിൽ അവൻ ചെലവഴിച്ചതോർത്ത് അവൻ കൈകൾ മലർത്തുന്നവനായി. വയഖൂൽ, അവൻ പറയുകയും ചെയ്തു. വാവാത്തിഫിന്റെ യഖൂൽ, അവൻ പറയുന്നു. യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദ. യാ ലൈതനി, യാ ലൈതനി എന്നുള്ളത് തമന്നിയാണ്, ഞാനായിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം, അതൊരു പ്രയോഗമാണ്. യാ ലൈതനി, യാലയിത്ത, അങ്ങനെ പ്രയോഗിക്കും. കിട്ടാത്തൊരു കാര്യം, നടാത്തൊരു കാര്യം, അതിൽ പ്രതീക്ഷ വെക്കണീനൊക്കെയാണ് അങ്ങനെ പ്രയോഗിക്കാം. യാലയിത്ത്, യാലയിത്തനി തഹത്തു മാ റസൂലി സബീല, അറബി ഭാഷയിൽ പ്രയോഗിക്കും. യാലയിത്ത ശൗരി വലയിത്ത തൈറു തുഖ്ബിറുനി മാ കാന ബൈന അലിയും വബ്നി അഫ്ഫാന എന്ന് തുടങ്ങിയ കവിതയിലൊക്കെ കാണാം. യാലയിത്ത് ുയാലയിത്തനി, ഞാനായിരുന്നുവെങ്കിൽ എന്നവൻ പറയുകയും ചെയ്തെന്ത്, ലം ഉശ്രിക് ബി റബ്ബി അഹദ, എന്റെ റബ്ബിൽ ഒരാളെയും പങ്കുചേർക്കാതെ. ലം ഉശ്രിക്, ഞാൻ പങ്കു ചേർത്തിട്ടില്ല. റബ്ബി, റബ്ബി എന്റെ റബ്ബിൽ, അഹദൻ ആരെയും, അപ്പൊ എന്റെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കാത്തവൻ ഞാൻ ആവുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഞാനായിരുന്നുവെങ്കിൽ എന്നവൻ പറയുകയും ചെയ്തു. അതായത് അള്ളാന്റെ അദാബിന് വന്നിറങ്ങിയപ്പോ അവന് ബോധം വന്ന്, മാപ്പിള കണ്ടറിഞ്ഞില്ലെങ്കിലും കൊണ്ടാൽ അറിയുന്നുള്ളു, ആ ഒരു കൊണ്ടറിവ് ഉണ്ടായപ്പോൾ എനിക്ക് ബോധം വന്ന്. ബോധം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, അവൻ അവന്റെ തെറ്റുകുറ്റങ്ങൾ ഓർത്തത്. അവൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ ഏറ്റവും വലിയ തെറ്റെന്തായിരിക്കും, ഷിർക്കാണ്. അതാണ് അവൻ എണ്ണിയത്. ഇവിടെ ഷിർക്കുമുണ്ട്, ഷിർക്കല്ലാത്ത തെറ്റുകളുണ്ട്. ഷിർക്കുണ്ട്, അഹങ്കാരമുണ്ട്, നികളിപ്പുണ്ട്, പരലോക നിഷേധമുണ്ട്, അവൻ്റെ അടുത്ത് കുറേ തെറ്റുകളുണ്ട്. പക്ഷേ ഏറ്റവും കടുത്തത് അവൻ്റെ തൊള്ളിയിൽ വന്നതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അത് കടുത്ത തെറ്റാണ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അവൻ ചെയ്ത തെറ്റുകളിൽ ഏറ്റവും കടുത്തത്, ഒരു മനുഷ്യൻ ചെയ്യണതിൽ ഏറ്റവും വലിയ തെറ്റ് ഷിർക്ക്. അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ തൊള്ളയിലൂടെ ഇത് എന്ത് ചെയ്തത് വന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. അവന് പരിതപിക്കാൻ കുറെ ഉണ്ടാവും, പക്ഷെ ഏറ്റവും കടുത്തത് ഇതാണ് എന്നതിനാലാണ് അതിവിടെ ഉണർത്തിയത്. അപ്പൊ വയഖൂലു, അവൻ പറയുകയും ചെയ്തു. യാ ലൈതനി ലം ഉശ്രിക് ബി റബ്ബി അഹദ, എന്റെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന, അള്ളാഹന്റെ അദാബ് വന്ന് അവനെ മൂടിയപ്പോൾ, അല്ലെങ്കിൽ അവന്റെ തോട്ടത്തെ മൂടിയപ്പോൾ അള്ളാഹു പറയുന്നു, വലം തകുൻ ലഹു ഫിയതു യൻസുറുനഹു, വലം തകുൻ ലഹു, അവനുണ്ടായിട്ടില്ല. വാവ് സീനാഫിന്റെ, ലം തകുൻ ലഹു, അവന് ഉണ്ടായിട്ടില്ല. ഫിയതുൻ, ഫിയത് എന്ന് പറഞ്ഞാൽ ഫിർഖത്തുൻ, വിഭാഗം. വലം തകുൻ ലഹു, അവനുണ്ടായിട്ടില്ല. ഫിയതുൻ, ഫിയത് എന്ന് പറഞ്ഞാൽ വിഭാഗം, ഫിർഖത്ത്. യൻസുറൂനഹു, തന്നെ സഹായിക്കുന്ന, അവനെ സഹായിക്കുന്ന. യൻസുറൂനഹു, അവനെ സഹായിക്കുന്നു. മിന്ദൂനില്ലാഹ് എന്നാ സിവല്ലാഹ്, അല്ലെങ്കിൽ മാ അല്ലാഹ്, അല്ലെങ്കിൽ സിവല്ലാഹ്, അള്ളാഹു കൂടാതെ, അള്ളാഹുവെ കൂടാതെ തന്നെ സഹായിക്കുന്ന ഒരു വിഭാഗവും. ലം തകുല്ലഹു, അവനുണ്ടായില്ല. വമകാന മുൻതസിറ, അവനായതുമില്ല. അത്തുവിൻ്റെത് മാക്കാന, അവനായതുമില്ല. എന്ത്, മുൻതസിറൻ, രക്ഷപ്പെടുന്നവൻ, രക്ഷപ്പെടുന്നവൻ, അവൻ രക്ഷ വരിക്കുന്നവൻ ആയതുമില്ല. കാരണം എന്താ, ആരുമില്ല, ആരും ഇല്ല, അവനോടൊപ്പം ആരുമില്ല. ഖാറൂന്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഖാറൂന്റെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നില്ലേ ഹാറൂന്റെ വിഷയത്തിൽ പറഞ്ഞെന്താ,
ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിയതി യൻസറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മിനൽ മുൻതസിരീൻ.
ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല ഖാറൂനെ കുറിച്ച് പറയാണ്,
ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ്.
ഖാറൂൻ അര ഖാറൂൻ ഖാറൂൻ ഒരു ഹാറൂന അല്ല, ഖാറൂൻ ആരാണ്, ആര് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഇന്ന ഖാറൂൻ കാനമി ഖൗമി മൂസ, മൂസാന്റെ ഖൗമിൽപ്പെട്ട ആളാണ് ഖാറൂൻ.
അള്ളാഹു സുബ്ഹാനഹു വതാല ഖാറൂനെ ധാരാളം സമ്പത്ത് നൽകി, ധാരാളം സമ്പത്ത് നൽകി.
ആ സമ്പത്ത് അത് പിന്നെ വലിയൊരു സംഘത്തിന് വഹിക്കാൻ കഴിയാത്തത്ര വലിയ നല്ല സമ്പത്തായിരുന്നു, കുറെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ആശ്ചര്യചിത്തരായതാണ്. അമ്പര ചുംബിയായ അവന്റെ വീട്, അതേപോലെ തന്നെ എറ്റിയാ പൊങ്ങാത്ത സ്വത്ത്, ഇതൊക്കെ പാടായിട്ടായിരുന്നു ഖാറൂനുണ്ടായിരുന്നത്. പക്ഷെ ഖാറൂൻ നിഗളിച്ച്, ഇതേപോലെ ഈ സാഹിബുൽ ജന്നയെ പോലെ തന്നെ ഖാറൂൻ എന്ത് ചെയ്ത് നിഗളിച്ചു. ഇത് എന്റെ പിന്നെ പിന്നെ ഇത് വിരുദിനാലും അതേപോലെ അറിവിനാലും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയതാണ് എന്നാണ് അവൻ എന്ത് ചെയ്ത് ഖാറൂനെ നിഗളിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്,
ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ്.
ഖാറൂന്റെ വീടിനെയും ഖാറൂനെയും അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു, ഭൂമി പിളർത്തിയിട്ട് ആ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അറൂദുബില്ല, അള്ളാഹു പറയണ സമാ കാന ലഹു മിൻ ഫിയതി യൻസറൂനഹു മിൻ ദൂനില്ലാ, സമാ കാന ലഹു മിൻ ഫിയതി യൻസറൂനഹു മിൻ ദൂനില്ലാ. അള്ളാഹുവെ കൂടാതെ അവനെ സഹായിക്കുവാൻ ഒരു വിഭാഗവും ഉണ്ടായില്ല. വമാ കാന മിനൽ മുൻതസിരിൻ, ഇവിടെ വമാ കാന മുൻതസിറാണ്, അതേപോലെ വമാ കാന മിനൽ മുൻതസിരിൻ. അതുകൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അകപ്പെടാൻ ആർക്ക് സാധിച്ചതുമില്ല, ഖാറൂന് സാധിച്ചതുമില്ല. ഇവിടെ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് പറഞ്ഞത്, വലം തകുല്ലഹു ഫിയതു യൻസറുനഹു, അവനെ താങ്ങാൻ ഒരു ഗ്രൂപ്പും ഉണ്ടായില്ല, ഒരു കക്ഷി ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. സ്വത്തുണ്ടെങ്കിൽ കുറെ ആളുകൾ ഉണ്ടാവും കൂടെ, അല്ലേ? സ്വത്തുണ്ടെങ്കിൽ കുറെ ആളുകൾ ആ സ്വത്ത് കണ്ട് പിന്നാലെ ഉണ്ടാവും. സ്വത്ത് പോയാൽ അള്ളാന്റെ മാർഗത്തിലാണ് എങ്കിൽ സ്വത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താവും, അല്ലേ? ആ ആളുകൾ ഉണ്ടാവും. അതേസമയം ദുനിയാവിന്റെ വിഷയത്തിലാകുമ്പോൾ ആ അത് നീയത്താക്കിയിട്ടാണ് ഒരാൾ പിന്നാലെ എങ്കിൽ ആ ദുനിയാവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉപരി സലാം പറഞ്ഞു പോരും, അല്ലേ? ഇതാണ് അത് കണ്ടിട്ടായിരുന്നു ആള് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതില്ലാന്ന് കണ്ടപ്പോ വലം തക്കുള്ള ഹുഫിയത്തു യൻസറൂന, ഇവൻ വിചാരിച്ചത് അതാണ്, ഈ ആളുകൾ അപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുന്ന, മനസ്സിലായി? പക്ഷേ അള്ളാന്റെ രാജാബ് ഇറങ്ങി അവന്റെ സ്വത്ത് പോയതോട് കൂടിയിട്ട് ആ ആളുകളും എന്ത് ചെയ്ത് വലം തക്കുള്ള ഹുഫിയത്തും യൻസറൂനതും. ഇത് ഖാറൂന്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ തന്നെ പറഞ്ഞു, വമാ കാന മുൻതസിറ, അതുകൊണ്ട് തന്നെ അവന് രക്ഷപ്പെടുന്നവരിൽ ആയതുമില്ല. വമാ കാന മുൻതസിറ, അള്ളാഹു പറയാണ് ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ. ഹുനാലിക്കൽ വലായ, വലായത്ത് എന്ന് പറഞ്ഞാൽ വലായത്തും ഉണ്ടാവും വിലായത്തും ഉണ്ടാവും. വിലായത്ത് കെസർ, മറ്റത് ഫത്തഹാണ്. വലായത്ത് നുസ്രത്താണ്, നുസ്രത്താണ് എന്താ സഹായം. വിലായത്ത് മുൽക്കും സുൽത്താനുമാണ്, ആധിപത്യം, ആധിപത്യം സുൽത്താൻ, സുൽത്തത്ത് അല്ലെങ്കിൽ മുൽക്ക്. സുൽത്തത്ത് മനസ്സിലെ, വിലായത്ത് ആധിപത്യമാണ്, വലായത്ത് നുസ്രത്ത് സഹായമാണ്. ഇവിടെ ഹുനാലി എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ഹുനാലിക് എന്ന് പറഞ്ഞെങ്കിൽ ദർഫ്, പിന്നെ അവിടെ എന്നുള്ള അർത്ഥത്തിൽ ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറ ഹുനാലിക അവിടെ. അൽ വലായത്തു ലില്ലാ, സഹായം അതാർക്ക് മാത്രമുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എവിടെ ഈ ഹുനാലിക എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്മുൽ ഇഷാറ ഇങ്ങോട്ടാണ്, അതായത് അള്ളാഹുവിന്റെ അദാബ് പെയ്തിറങ്ങുമ്പോൾ, അള്ളാഹുവിന്റെ അദാബിന്റെ വർഷമുണ്ടാകുമ്പോൾ അവിടെ അന്നുസ്ര സഹായം അത് ലില്ലാ, ആർക്ക് മാത്രം, അള്ളാഹുവിന് മാത്രം. ഒരാൾക്കും താങ്ങാനും ഒരാൾക്കും സഹായിക്കാനും കഴിയില്ല അള്ളാഹുവിനല്ലാതെ. അൽ ഹഖ് എന്നാണ് അള്ളാഹുവിന്റെ പേരാണ്, ലില്ലാഹിൽ ഹഖ്, ഹഖാണ് എന്നെന്താ, അള്ളാഹു ആകുന്നു യഥാർത്ഥത്തിൽ ഇലാഹ്. യഥാർത്ഥത്തിൽ ഉള്ളവൻ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ, യഥാർത്ഥ രക്ഷാധികാരി കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഹുനാലിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അദാബ് വന്നിറങ്ങിയാൽ അവിടം അൽ വലായത്തുൽ ഇല്ലാഹ് അൽ ഹഖ്, യഥാർത്ഥ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ത് അന്നുസ്ര, അവനാകുന്നു സഹായം, അവന്റെ സഹായം മാത്രമേ ഫലപ്പെടുകയുള്ളൂ, ഉപകരിക്കുകയുള്ളൂ, രക്ഷപ്പെടുത്തുകയുള്ളൂ. ഹുവ ഖൈറുൻ സവാബ വ ഖൈറുൻ ഉഖ്ബ, ഹുവ അവൻ അല്ലാഹു ഖൈറുൻ സവാബ, ഏറ്റവും നല്ല പ്രതിഫലം കനിയുന്നവനാകുന്നു. വ ഖൈറുൻ ഉഖ്ബ, ഏറ്റവും നല്ല പര്യവസാനം നൽകുന്നവനുമാകുന്നു. ഖൈറുൻ എന്ന് പറഞ്ഞെങ്കിൽ അതുണ്ടല്ലോ ഖൈർ ഷെറ് എന്നുള്ളതിൽ ഇസ്മു തഫ്ദീൽ, അങ്ങനെ തന്നെയാണ് വരിക. ഖൈറുൻ എന്ന് തന്നെയാണ് അതിന് പ്രയോഗിക്കുക. ഇപ്പോ നമ്മൾ ലദീദ്, ലദീദ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ടേസ്റ്റ് ഉള്ളത് എന്നല്ലേ, ടേസ്റ്റ് ഉള്ളതെന്നാണ്. ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എന്നുള്ളത് എന്തിനാണ് ഉപയോഗിക്കുക? അലദ് അല്ലേ, അലദ്. ഇതേപോലെ ഷദീദ്, ഷദീദ് എന്ന് പറഞ്ഞാൽ കഠിനൻ. അസദ് എന്നാലോ ഏറ്റവും കഠിനൻ, ഏറ്റവും കഠിനൻ. ഖൈർ എന്നുള്ളത് ഈ പിന്നെ ഏറ്റവും ഉത്തമൻ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതിന് ഇസ്മു തഫ്ദീൽ എങ്ങനെ ഉണ്ടാക്കൂല, ഈ അലദ് അഫ്അല് വജലിൽ ഉണ്ടാക്കൂല. പിന്നെയോ ഖൈർ ഷെറർ എന്നുള്ളതിൽ ഖൈറും ഷെറും തന്നെ എന്താണ് ഇസ്മു തഫ്ദീലാണ്, അത് അതിന് രണ്ടും പ്രത്യേകമായിട്ടുള്ളതാണ്, അതിന് രണ്ടിനും പ്രത്യേകമായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഹുവ ഖൈറുൻ സവാബ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ ഏറ്റവും നല്ല പ്രതിഫലമേകുന്നവനാകുന്നു, വ ഖൈറുൻ ഉഖ്ബ ഏറ്റവും നല്ല പര്യവസാനവും മടക്കവും നൽകുന്നവനുമാകുന്നു എന്നാണ്. ഉഖ്ബ എന്ന് പറഞ്ഞാൽ മടക്കം, പര്യവസാനം, ആഖിബത്ത്. ഇവിടെ ഉദ്ദേശം അതാണ്, ഏറ്റവും നല്ല പ്രതിഫലവനും ഏറ്റവും നല്ല പര്യവസാനം കനിയുന്നവനും ഹുവ അല്ലാഹു ആകുന്നു. ഖലാസ്. അപ്പൊ ഇവിടെ ഈ പിന്നെ തോട്ടക്കാരന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ പാഠങ്ങളെ സമ്മാനിച്ചാണ്, അല്ലെങ്കിൽ പാഠങ്ങൾ പിന്നെ ഇതിൽ പ്രധാനം ചെയ്താണ് ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് നൽകും. ദുനിയാവ് അള്ളാഹു താൻ ഇഷ്ടപ്പെടുന്നവനും നൽകും, ഇഷ്ടപ്പെടാത്തവനും നൽകും. പക്ഷെ ദീനും ഹിദായത്തും തൗഫീഖും അതാർക്കെ അള്ളാഹു നൽകുള്ളൂ? അള്ളാഹു ഇഷ്ടപ്പെടുന്നവനെ നൽകുള്ളൂ. ഇവിടെ നോക്കൂ, നിങ്ങളൊരു മുഅ്മിൻ, ആ മുഅ്മിനൊന്നും നൽകിയില്ല, എത്രമാത്രം അവിശ്വാസിക്ക് അള്ളാഹു നൽകി, ആ അവിശ്വാസി തനിക്ക് നൽകപ്പെട്ടതിനാൽ ഈ മുഅ്മിൻ എന്ത് ചെയ്യാണ്, കൊച്ചാക്കുകയാണ്, കുറവാക്കുകയാണ്. എനിക്ക് സ്വത്തില്ല, എനിക്ക് സന്താനങ്ങളില്ല, എനിക്ക് കുറെ സ്വത്തുണ്ട്, എനിക്ക് കുറെ സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവന്റെ മുന്നിൽ നിഗളിക്കാൻ മാത്രം ഇവൻ എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അവിശ്വാസിക്ക് കൊടുത്തു, വിശ്വാസിക്ക് കൊടുത്തില്ല. മനസ്സിലായില്ലേ? സ്വത്ത് പരീക്ഷണമാണ്, സ്വത്ത് പരീക്ഷണം, സ്വത്ത് തടയപ്പെടുന്നതും പരീക്ഷണമാണ്, സ്വത്ത് തടയപ്പെടുന്നതും പരീക്ഷണമാണ്. ഈ അഹങ്കാരിയെ സ്വത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചു, ആ സ്വത്ത് അവന് നാശവും വിനയായി ഭവിച്ചു. വിശ്വാസിക്ക് അള്ളാഹു സ്വത്ത് തടഞ്ഞുകൊണ്ട് അവനെ പരീക്ഷിച്ചു, പക്ഷെ വിശ്വാസി എന്ത് ചെയ്തു, സ്വത്ത് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ അക്ഷമനായില്ല, അവൻ എന്ത് ചെയ്തില്ല, അള്ളാഹുക്കെതിരിൽ കോപിച്ചതുമില്ല, കോപിച്ചതുമില്ല. കാരണം എന്താ, കാഫിറായിട്ട് പഠിച്ച ഓനിക്ക് കൊടുത്ത്, ഞാൻ മുഅ്മിനായിട്ട് അഞ്ചു വയസ്സ് നിസ്കരിച്ചിട്ട് എനിക്ക് അള്ളാഹു തന്നില്ല, അങ്ങനെ പറഞ്ഞോ, പറഞ്ഞില്ല. പിന്നെ അവന്റെ വിശ്വാസത്തിന്റെ ആ വരികളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവൻ മറ്റൊന്നോട് ചോദിക്കാണ്, അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ സവ്വാക റജുല ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബിറബ്ബി അഹദ വലൗലാ ഇദ്ദഖൽത ജന്നത ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാല വലദ ഫഅസ റബ്ബി അൻ യുതിയനി ഖൈറൻ മിൻ ജന്നതി വയുർസില അലൈഹാ ഹുസ്ബാന മിൻ അസ്സമ ഫതുസ്ബിഹ സഈദൻ സലഖ ഔ യുസ്ബിഹ മാഉഹ ഗൗറൻ ഫലൻ തസ്തഫി അലഹു തലബ. നല്ല ക്ഷമയിൽ, വിശ്വാസത്തിൽ, അള്ളാഹുവിനുള്ള പ്രതീക്ഷയിലുള്ള വർത്താനങ്ങളാണ് വേണ്ട. അപ്പൊ സ്വത്ത് തടഞ്ഞു എന്നുള്ളത് വിശ്വാസിക്ക് പരീക്ഷണമാണ്. വിശ്വാസി എങ്ങനെ പെരുമാറുന്നു, അവന്റെ നിലപാട് ഉറപ്പിക്കുന്നു എന്നുള്ളത് അള്ളാഹു അറിയാൻ വേണ്ടിയിട്ട്. യഥാർത്ഥ സഹായവും അതേപോലെ തന്നെ തൗഫീഖും അള്ളാഹുവിൽ നിന്നാണ്. പടച്ചവൻ സഹായിച്ചില്ല എങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായില്ല എങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. എത്ര സ്വത്തുണ്ട് എന്നുള്ളതല്ല, പടച്ച തമ്പുരാന്റെ നോട്ടവും അള്ളാഹുവിന്റെ കാരുണ്യവും എങ്ങനെ എന്നുള്ളതാണ്, അതെത്ര എന്നുള്ളതാണ്. മാഷ അള്ളാ തബാറക്കല്ല എന്ന് പറഞ്ഞെങ്കിലും അതിനൊരസലുണ്ട്, തബാറക്കല്ലാന്ന് പ്രത്യേകിച്ച്. കാരണം പിന്നെ സഹൽ ബിൻ ഹനീഫിന്റെ സംഭവത്തില് പിന്നെ ആമിർ ബിൻ റബിയ പിന്നെ സഹലബിന് ഹനീഫിനെ കണ്ണ് വെച്ചൊരു സംഭവം ഉണ്ടല്ലോ. സഹലബിന് ഹനീഫ് വളരെ സുന്ദരനായിരുന്നു, വളരെ സുമുഖനായിരുന്നു, മെലിഞ്ഞ വെളുത്ത ശാരീരിക പ്രകൃതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൊണ്ട് മക്കയിലേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ സഹലബിന് ഹനീഫും കൂട്ടത്തിലുണ്ട്, പിന്നെ റബിയാത്ത് ആമിർ ബിൻ റബിയുണ്ട്. സഹലബിന് ഹനീഫ് എന്ത് ചെയ്ത് വഴിയിൽ വെച്ചിട്ട് കുളിക്കുകയാണ്. അപ്പോൾ മേനിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആമിർ ബിൻ റബിയ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് പറഞ്ഞ, ഇങ്ങനത്തെ ഒരു മേനിയും വെളുപ്പും കണ്ടിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അതോടുകൂടി സഹൽ ബിൻ ഹനീഫോട് വീണ്. പിന്നെ അദ്ദേഹത്തെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം ആകെ ശാരീരികമായി തളർന്ന് ദീനായി, രോഗമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പിന്നെ എങ്ങനെ തളർന്ന് വീണതിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ, ആമിർ ബിൻ റബിയ എന്നെ സംശയിക്കുന്നുണ്ട്, അദ്ദേഹം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നോക്കിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ പിന്നെ വധിക്കുന്നത്? ഹല്ലാ ബറക്ത, നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി തേടിക്കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിന്നെ മാഷ അള്ളാ തബാറക്കല്ലാ എന്നുള്ളത് എന്താണ്? ബർക്കത്തിന് വേണ്ടിയുള്ള തേട്ടാണ്, ബർക്കത്തിന് വേണ്ടി തേട്ടാണ്. അങ്ങനെ ആണെങ്കിലും അതിനൊരു അസലുണ്ട്. അദ്ദേഹം, അതായത് അള്ളാഹുവിന്റെ അദാബ് വന്നപ്പോ ഇയാൾ ആകെ എന്തായി? അയാളാകെ പിന്നെ പാഠം പഠിച്ച്, പാഠം പഠിച്ച്. കാരണം എന്താ, അയാൾ മുഴുവൻ ചെലവഴിച്ചത് ഒന്നായിട്ട് അതാണ് തലകുത്തി മറിഞ്ഞു കിടക്കുന്നത്. അപ്പൊ അയാള് പിന്നെ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു പിന്നെ ഷോക്കേറ്റുണ്ടെങ്കിൽ ആദ്യം മൂപ്പര് ആക്ഷൻ ആയിരിക്കും അല്ലെ, അതുകൊണ്ട് ഇവിടെ കണ്ടത് ആദ്യം ഫാസ്മഹല്ലിബുക്കഫേ, പിന്നെയാണ് എന്ത് ചെയ്യുന്നത് മൂപ്പര് പറയുന്നത്. അപ്പൊ പറയുമ്പോ അയാളുടെ തെറ്റിന്റെ ശിക്ഷയാണ്, അയാളുടെ തെറ്റിന്റെ ശിക്ഷയാണ് അതയാൾക്ക് ബോധ്യപ്പെട്ട്, കാരണം അയാളുടെ അഹങ്കാരത്തിനേറ്റ അടിയാണെന്നുള്ളത് ബോധ്യപ്പെട്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്? അയാളുടെ തെറ്റ് വിളിച്ചു പറയാണ്. അയാൾ ചെയ്യുന്ന തെറ്റിൽ ഏറ്റവും വലിയ തെറ്റെന്താ? അതാണ് ശുർക്ക്. അതാണ് യാ ലൈതനീലം ഉശരിക് റബ്ബി അഹദ, ഞാൻ റബ്ബിൽ ഒരാളെയും പങ്ക് ചേർക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നത് അയാൾ പറയുന്നത്. അയാൾ പരിതപിച്ച് ചിലപ്പം പലതും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു സുബ്ഹാന തആല ഇവിടെ പറഞ്ഞ എന്താ? യാ ലൈതനീ ലം ഉശരിക് റബ്ബി അഹദ എന്നുള്ളത്. അതെന്താ? ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും കടുത്ത തെറ്റെന്താണ്? അതാണ് അയാൾ ചെയ്യുന്ന ശുർക്കാണ്, അയാൾ ചെയ്യുന്ന ശുർക്കാണ്. അതുകൊണ്ടാണ് അതവിടെ പ്രത്യേകം ഉണർത്തിയത്.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.